രഹസ്യങ്ങൾ ഓൺ നേഷൻസ് ഗോസ്പൽ പ്രസാധകർ. ചെറുപ്പക്കാരും പ്രായമായവരും പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ജീവിതത്തിൽ രഹസ്യങ്ങൾ ഉണ്ടായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുപോലെ പരസ്പരം രഹസ്യങ്ങൾ പറയുക, മറ്റാർക്കും അറിയില്ലെന്ന് കരുതുന്ന രണ്ട് പെൺകുട്ടികൾ പരസ്പരം പറയുന്ന കാര്യങ്ങൾ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നു. കുറച്ച് ആളുകൾക്ക് അറിയാവുന്നതും സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതുമായ ഒരു കാര്യമാണ് രഹസ്യം. നമുക്ക് മനുഷ്യരിൽ നിന്ന് രഹസ്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ദൈവത്തിൽ നിന്ന് നമുക്ക് ഒന്നും മറക്കാൻ കഴിയില്ല. നമ്മുടെ ഹൃദയത്തിലെ ആഴമേറിയ ചിന്തകൾ അവൻ അറിയുന്നു. ദൈവത്തിൽ നിന്ന് മറക്കാൻ കഴിയുന്ന ഒരു രഹസ്യവുമില്ല. മോശ പറഞ്ഞു, ഞങ്ങളുടെ പാപങ്ങളെ അങ്ങയുടെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ നിനക്കു കാണാൻ കഴിയുന്നിടത്തും വയ്ക്കുന്നു. സങ്കീർത്തനങ്ങൾ 90:8. നല്ലതോ ചീത്തയോ ആയാലും രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളെപ്പോലും ദൈവം വിധിക്കാൻ പോകുന്നു. സഭാപ്രസംഗം 12:14. ദൈവം യേശുക്രിസ്തു മുഖാന്തരം എല്ലാവരുടെയും രഹസ്യ ചിന്തകളെ വിധിക്കും. റോമർ 2:16. ദൈവം മനുഷ്യരുടെ ബാഹ്യമായ പ്രവൃത്തികൾ മാത്രമല്ല അവരുടെ ഏറ്റവും മറഞ്ഞിരിക്കുന്ന പാപങ്ങളും രഹസ്യ പ്രവൃത്തികളും അവരുടെ ആന്തരിക ഉദ്ദേശ്യങ്ങളും ലക്ഷ്യങ്ങളും വിധിക്കും. മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിയിലേക്ക് കൊണ്ടുവരും, മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിപ്പെടും. മാർക്കോസ് 4:22. കല്ല്, മരം, ലോഹം എന്നിവ കൊണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി രഹസ്യമായി ആരാധിക്കുന്ന ഏതൊരാൾക്കും ദൈവത്തിന്റെ ശാപം. ആവർത്തന 27:15. വ്യഭിചാരി സന്ധ്യ വരാൻ കാത്തിരിക്കുന്നു, ആരും കാണാതിരിക്കാൻ അവൻ മുഖം മൂടുന്നു. യോഹന്നാൻ 24:15. നമ്മുടെ ജീവിതകാലം മുഴുവൻ മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ ദുഷ്പ്രവൃത്തികൾ മറച്ചുവെക്കുന്നതിൽ വിജയിക്കുകയും നമ്മുടെ രഹസ്യ പാപങ്ങൾ വെളിച്ചത്തിൽ വരാതെ മരിക്കുകയും ചെയ്യാം. എന്നാൽ നമുക്ക് ദൈവത്തെ ഒഴിവാക്കാനാവില്ല. മരിച്ചവരും ചെറിയവരും വലിയവരും ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദിവസം തീർച്ചയായും വരുന്നു. മരിച്ചവരും ചെറിയവരും വലിയവരും ഒരുപോലെ സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, പിന്നെ മറ്റൊരു പുസ്തകം തുറന്നു, ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം. പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെ മരിച്ചവരെ അവർ ചെയ്തതിനനുസരിച്ചാണ് വിധിക്കപ്പെട്ടത്. ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ തന്റെ പേര് എഴുതാത്തവനെ തീപ്പൊയ്കയിൽ എറിഞ്ഞുകളഞ്ഞു. വെളിപാട് 20:12-15. അതിനാൽ നമ്മുടെ രഹസ്യ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ആവശ്യമുള്ളിടത്ത് മനുഷ്യരോടും. അങ്ങനെ ചെയ്താൽ ദൈവം നമ്മോട് ക്ഷമിക്കും. യേശുവിന്റെ വിലയേറിയ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. മറഞ്ഞിരിക്കുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും തന്നെ വിടുവിക്കാൻ ദാവീദ് ദൈവത്തോട് അപേക്ഷിച്ചു. സങ്കീർത്തനങ്ങൾ 19:12. എല്ലാ രഹസ്യങ്ങളെയും കുറിച്ചുള്ള അറിവ് ദൈവത്തിന് മാത്രമേയുള്ളൂ. കർത്താവിന്റെ മനസ്സ് ആർക്കറിയാം? നമ്മുടെ ദൈവമായ കർത്താവ് രഹസ്യമാക്കി വച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആവർത്തനം 29:29. തന്റെ സ്നേഹത്തിൽ അവൻ തന്റെ പല രഹസ്യങ്ങളും മനുഷ്യർക്ക് വെളിപ്പെടുത്തി. ഒന്നാമതായി തന്റെ പ്രവാചകന്മാരിലൂടെയും പിന്നീട് തന്റെ പിതാവിനെയും പിതാവിന്റെ ഇഷ്ടത്തെയും വെളിപ്പെടുത്താൻ വന്ന പുത്രനായ യേശുക്രിസ്തുവിലൂടെയും. ആമോസ് 3:7. നാം വായിക്കുന്നു, പരമാധികാരിയായ കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് തന്റെ പദ്ധതി വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. അവൻ നീതിമാന്മാരെ തന്റെ വിശ്വാസത്തിലേക്ക് എടുക്കുന്നു. സദൃശവാക്യങ്ങൾ 3:32. യേശുക്രിസ്തുവിലൂടെ ദൈവം തന്റെ സ്നേഹത്തിന്റെ എല്ലാ രഹസ്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി. അവനിൽ വിശ്വസിക്കുന്ന ഏവനും മരിക്കാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്നു തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നത് ഇന്ന് രഹസ്യമല്ല. യോഹന്നാൻ 3:16. എല്ലാവരും ഒരിക്കൽ മരിക്കണം, അതിനുശേഷം ദൈവത്താൽ വിധിക്കപ്പെടണം എന്നത് രഹസ്യമല്ല. എബ്രായർ 9:27. നാം എല്ലാവരും ക്രിസ്തുവിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെടണം, അവനാൽ വിധിക്കപ്പെടണം. ഓരോരുത്തർക്കും അവനവന്റെ ശാരീരിക ജീവിതത്തിൽ നല്ലതോ ചീത്തയോ ചെയ്ത എല്ലാത്തിനും അനുസൃതമായി അർഹമായത് ലഭിക്കും. 2 കൊരിന്ത്യർ 5:10. ആരും നശിപ്പിക്കപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് എല്ലാവരും അവരുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു എന്നത് രഹസ്യമല്ല. 2 പത്രോസ് 3:9. അതുകൊണ്ട് അവൻ ഞങ്ങളോട് കൽപ്പിച്ചു, അതിനാൽ എല്ലായിടത്തുമുള്ള എല്ലാ ജനതകളോടും പോയി അവരെ എന്റെ ശിഷ്യരാക്കുക. മത്തായി 28:19. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ് എന്നതും ക്രിസ്തുവിനെ നമ്മുടെ ജ്ഞാനമാക്കുകയും ചെയ്തു എന്നത് രഹസ്യമല്ല. അവൻ മുഖാന്തരം നാം ദൈവത്തിന്റെ വിശുദ്ധജനത്തോട് നീതി പുലർത്തുകയും സ്വതന്ത്രരാക്കപ്പെടുകയും ചെയ്യുന്നു. എബ്രായർ 13:8. 1 കൊരിന്ത്യർ 1:30. ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് അവന്റെ രക്ഷാകര കൃപയെയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കാനും നമ്മുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താനുമുള്ള അവന്റെ ശക്തിയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. യേശു നമ്മുടേതായിരിക്കേണ്ടിയിരുന്ന കഷ്ടപ്പാടുകൾ, നാം വഹിക്കേണ്ടിയിരുന്ന വേദനകൾ സഹിച്ചുവെന്ന് നമുക്ക് ഉറപ്പായും അറിയാം. നമ്മുടെ പാപങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു. അവൻ അനുഭവിച്ച ശിക്ഷയാൽ ഞങ്ങൾ സുഖം പ്രാപിച്ചു. യെശയ്യാവ് 53. നമ്മുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുകയാണെങ്കിൽ കുത്ത് അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7-9. ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു നമ്മുടെ പാപങ്ങൾ നീക്കാൻ മാത്രമല്ല പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നമ്മെ സ്നാനപ്പെടുത്താനും വന്നുവെന്നത് രഹസ്യമല്ല. മത്തായി 3:11. ദൈവപുത്രനായ യേശു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി കുരിശിൽ മരിച്ചു എന്നത് രഹസ്യമല്ല. അവൻ ശവക്കുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേക്ക് പോയി. അവിടെ ഇപ്പോഴും എല്ലായ്പ്പോഴും വരുന്നവരെ രക്ഷിക്കാൻ കഴിയും. അവനിലൂടെ ദൈവത്തിലേക്ക്, കാരണം അവർക്കുവേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാൻ അവൻ എന്നേക്കും ജീവിക്കുന്നു. എബ്രായർ 7:25. അവൻ തന്റെ അനുയായികൾക്കായി സ്വർഗത്തിൽ ഒരു സ്ഥലം ഒരുക്കുന്നു. അങ്ങനെ അവൻ നിത്യതയിൽ എവിടെയാണോ അവിടെ നാം ആയിരിക്കും. യോഹന്നാൻ 14:1-3 നാം സഹിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നാമും അവനോടൊപ്പം ഭരിക്കും എന്നത് രഹസ്യമല്ല. 1 തിമോയോസ് 2:12. യേശു വീണ്ടും വരുമെന്ന് നമുക്ക് ഉറപ്പായും അറിയാം. കൽപ്പനയുടെ ആർപ്പുവിളിയും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹളനാദവും ഉണ്ടാകും. കർത്താവ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരും. ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ആ കാലത്തു ജീവിക്കുന്ന നമ്മളും അവരോടുകൂടെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിന്റെ കൂടെയായിരിക്കും. 1 തെസ്സലോനിക്യർ 4:16-17. അത്തിവൃക്ഷവും യഹൂദ രാഷ്ട്രങ്ങൾ എല്ലാ വൃക്ഷങ്ങളും വിജാതീയ രാജ്യങ്ങൾ പൂത്തു തുടങ്ങിയത് രഹസ്യമല്ല. ഭൂമിയിൽ സമാധാനത്തിന്റെ രാജ്യം സ്ഥാപിക്കാനുള്ള ക്രിസ്തുവിന്റെ വരവ് അടുത്തായിരിക്കും. തീവ്രമായ ദേശീയത ചെറുതും വലുതുമായ നിരവധി രാഷ്ട്രങ്ങളെ ഭരണകൂടത്തിൽ സ്വതന്ത്രമാക്കിയപ്പോൾ ജൂത രാഷ്ട്രമായ ഇസ്രായേൽ സ്ഥാപിതമായത് മുതൽ ഇത് സംഭവിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏതു സമയത്തും ക്രിസ്തുവിന്റെ വരവ് അവന്റെ ജനത്തിനായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ അവസാന നാളുകളിൽ മനുഷ്യർ കൂടുതൽ വഷളാകുകയും മോശമാവുകയും ചെയ്യും എന്നത് നമുക്ക് രഹസ്യമല്ല. അനേകർ ആ സമയത്ത് തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കും. അവർ അന്യോന്യം ഒത്തിക്കൊടുക്കുകയും അന്യോന്യം വെറുക്കുകയും ചെയ്യും. തിന്മയുടെ വ്യാപനം അനേകരുടെ സ്നേഹം തണുത്തുപോകും. ജനതകളെ ശൂന്യമായി വഞ്ചിക്കുന്ന ഈ ലോകത്തിന്റെ ദൈവമായ എതിർക്രിസ്തുവിന്റെ വെളിപ്പെടുത്തലിനുള്ള ഒരുക്കത്തിൽ വാഗ്ദാനങ്ങൾ അവരെ ഒരു നുണ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു. മത്തായി 24:10-13. എന്നാൽ ആ മഹാസർപ്പം, പിശാചോ സാത്താനോ ആയ പുരാതന സർപ്പം, 1000 വർഷം വരെ ജനതകളെ വഞ്ചിക്കാൻ കഴിയത്തക്ക വിധം ഉടൻ തന്നെ ചങ്ങലയിട്ട് അഗാധമായ കുഴിയിൽ എറിയപ്പെടുമെന്നും നമുക്കറിയാം. കഴിഞ്ഞു. വെളിപാട് 20:2-3. യേശുവാണ് ഏക വഴിയും സത്യവും ജീവനും എന്നത് രഹസ്യമല്ല. അവനിലൂടെയല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ പോകാൻ കഴിയില്ല. യോഹന്നാൻ 14:6. ശവക്കുഴിക്കപ്പുറം ഒരു രക്ഷയുമില്ലെന്നും ഇന്ന് രക്ഷയുടെ ദിവസമാണെന്നും ആരും രക്ഷിക്കപ്പെടാത്ത ദിവസം വരുമെന്നും നമുക്കറിയാം. സാത്താൻ ഒരു നുണയനും വഞ്ചകനും കൊലപാതകിയും ആണെന്നത് രഹസ്യമല്ല. അവനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് നിങ്ങളെ വലിച്ചെറിയാൻ ശ്രമിക്കുന്നു. യോഹന്നാൻ 8:44. അതിനാൽ ദൈവവുമായി അനുരഞ്ജനപ്പെടാൻ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അവനോട് പറയുക. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. അവൻ നിങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുകയും നിങ്ങളിൽ ശുദ്ധമായ ഒരു ഹൃദയം സൃഷ്ടിക്കുകയും നിങ്ങളെ അവന്റെ മകനും മകളുമായി അംഗീകരിക്കുകയും ചെയ്യും. നിങ്ങളെ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയും ആക്കും. ഇപ്പോൾ വരൂ. വളരെ വൈകുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വെളിപ്പെടാത്ത രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ദൈവത്തിന്റെ നിശ്വസ്ത പുസ്തകം ബൈബിളിൽ പിടിക്കുക. ഇപ്പോഴും എന്നേക്കുമായി അറിയേണ്ടത് എല്ലാം അത് നിങ്ങളോട് പറയും. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നത് രഹസ്യമല്ല. അവൻ മറ്റുള്ളവർക്കായി ചെയ്തത് നിങ്ങൾക്കു വേണ്ടിയും ചെയ്യും. ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. മോഷ്ടിക്കരുത്. എനിക്കുള്ളതല്ലാത്തത് എടുത്ത് മോഷ്ടിച്ചതിന്റെ പാപമാണ് ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയ ആദ്യത്തെ പാപം. 1 ലോകമഹായുദ്ധ സമയത്താണ് എന്നെ തടവിലാക്കി വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. സഹായത്തിനായി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവൻ ആദ്യം എന്റെ പാപങ്ങളെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തി. ഒരു ദിവസം ജയിൽ മുറി മുഴുവൻ ദൈവത്തിന്റെ മഹത്തായ പ്രകാശത്താൽ നിറഞ്ഞു. ആ അത്ഭുതകരമായ വെളിച്ചത്തിൽ എന്റെ എല്ലാ പാപങ്ങളും കുട്ടിക്കാലം മുതലേ എനിക്ക് കാണിച്ചുതന്നു. 6 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയായിരിക്കെ എനിക്കുള്ളതല്ലാത്ത ഒരു ചെറിയ നാണയം ഞാൻ കൈക്കലാക്കി വച്ചിരുന്ന സമയത്തെക്കുറിച്ച് ദൈവം എന്നെ ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കളിക്കൂട്ടുകാരനായ മറ്റൊരു കുട്ടിക്ക് 2.5 സെന്റ് സ്ഥലം നഷ്ടപ്പെട്ടിരുന്നു. നാണയം എവിടേക്കാണ് ഉരുട്ടിയതെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ അവനോട് പറഞ്ഞില്ല. പിന്നീട് ഞാൻ പോയി പണമെടുത്ത് കുറച്ച് മധുരപലഹാരങ്ങൾ വാങ്ങി. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ മോഷ്ടിച്ചു. മോഷ്ടിക്കുന്നത് പാപമാണ്. ഞാൻ അതിനെക്കുറിച്ച് വളരെ കാലമായി മറന്നിരുന്നു, പക്ഷേ ദൈവം മറന്നില്ല, എന്നെ ഓർമ്മിപ്പിച്ചു. മോഷണം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എത്ര വൃത്തികെട്ടതാണെന്ന് എനിക്ക് കാണിച്ചതെന്നു. മോഷ്ടിക്കരുത്. പുറപ്പാട് 20:15. അവൻ എന്റെ മറ്റെല്ലാ പാപങ്ങളും കാണിച്ചുതന്നു. എന്നാൽ ദൈവമുമ്പാകെ ഞാൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആദ്യത്തെ പാപം മോഷ്ടിച്ച പാപമാണ്. അതൊരു ചെറിയ തുകയാണെങ്കിലും എന്റെ കളിക്കൂട്ടുകാരന് അത് ധാരാളം. അവനുള്ളതെല്ലാം ദൈവം അത് അവന്റെ പുസ്തകത്തിൽ എഴുതി. അവിടെ നമ്മുടെ എല്ലാ പാപങ്ങളും കടന്നു വരുന്നു. ന്യായവിധി ദിവസം തുറന്നു വായിക്കാൻ. എന്റെ മറ്റെല്ലാ പാപങ്ങളും ചേർന്ന് ഞാൻ ഈ പാപം ഏറ്റുപറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഈ പാപം മറ്റെല്ലാവരും ചേർന്ന് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ വേണമെങ്കിലും വെടിവെക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതുപോലെ തീ ഒരിക്കലും അണക്കാത്തതും പുഴുക്കൾ മരിക്കാത്തതുമായ ഒരു നിത്യ നരകത്തിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നത് ഭയങ്കരമായിരുന്നു. മാർക്ക് 9:48. മണിക്കൂറുകളോളം ഞാൻ ക്ഷമയ്ക്കായി ദൈവത്തോട് ഉറക്കെ നിലവിളിച്ചു. പെട്ടെന്ന് യേശു കുരിശിൽ തൂങ്ങി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. വൃത്തികെട്ട മുറിവുകളും തലയിൽ മുള്ളിന്റെ കിരീടവും കൈകളിലും കാലുകളിലും ക്രൂരമായ നഖങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞു. അവന്റെ മേൽ വന്ന വേദനയും സങ്കടവും കാരണം അവന്റെ മുഖം എല്ലാം വളച്ചൊടിക്കപ്പെടുകയും വികൃതമാവുകയും ചെയ്തു. അവന്റെ മുറിവുകളിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ആശ്ചര്യത്തോടെ അവന്റെ രക്തത്തിലേക്ക് നോക്കുമ്പോൾ എന്റെ എല്ലാ പാപങ്ങളും അവന്റെ വിലയേറിയ രക്തത്താൽ കഴുകിയതായി എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്റെ എല്ലാ പാപങ്ങളും യേശുവിന്റെ രക്തത്താൽ പൊറുക്കപ്പെട്ടുവെന്ന് എനിക്കറിയാമായിരുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും എന്റെ ഹൃദയത്തിൽ വന്നു. ജീവനുള്ള ദൈവമായ അവനെ സേവിക്കുന്നതിനായി ദൈവം എന്നെ എന്റെ പാപങ്ങളിൽ നിന്നും തടവിൽ നിന്നും മോചിപ്പിച്ചു. ഇനി മോഷ്ടിക്കാതിരിക്കാൻ അവൻ എന്നെ സഹായിച്ചു. ആദ്യത്തെ പാപം, മനുഷ്യൻ ചെയ്ത ആദ്യത്തെ പാപം മോഷണമാണ്. ആദാമിനും ഹവ്വാക്കും പറുദീസയിൽ കഴിക്കാൻ ഏറ്റവും നല്ല പഴങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. നൂറുകണക്കിന് ഫലവൃക്ഷങ്ങൾ അവരെ വലയം ചെയ്തു. ജീവന്റെ അത്ഭുതകരമായ വൃക്ഷം കൂടാതെ അവർക്ക് സ്വതന്ത്രമായി ഭക്ഷിക്കാൻ കഴിയും. ദൈവം തനിക്കായി ഒരു വൃക്ഷം മാത്രമേ കരുതിയിരുന്നുള്ളൂ, ജീവൻ നൽകുന്ന വൃക്ഷം, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന വൃക്ഷം. 2:17. കള്ളനും കൊലപാതകിയുമായ സാത്താൻ ഹവ്വാക്ക് സ്വന്തമല്ലാത്തത് മോഷ്ടിക്കാൻ അവളെ പ്രേരിപ്പിച്ചു. മനുഷ്യൻ നടത്തിയ ആദ്യത്തെ മോഷണമായിരുന്നു ഇത്. അത് ദൈവത്തിൽ നിന്നുള്ള വേർപിരിയലും പറഞ്ഞറിയിക്കാനാവാത്ത ദുരിതവും മരണവും മനുഷ്യരാശിക്ക് ഇന്നുവരെ കൊണ്ടുവന്നു. മോഷണം എന്ന പാപത്തിന്റെ ഉപജ്ഞാതാവ് സാത്താൻ തന്നെയാണ് മോഷ്ടിക്കുന്നത്. അത് ഏത് രൂപത്തിലായാലും യേശു കള്ളനെന്നും കൊലപാതകിയും നുണയനെന്നും വിളിച്ച പിശാചുമായുള്ള പങ്കാളിത്തമാണ്. 10:10. ദൈവം പറഞ്ഞു, മോഷ്ടിക്കരുത്. പുറപ്പാട് 20:15. അവൻ തന്റെ ജനത്തോട് പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു പശുവിനെയോ ആടിനെയോ മോഷ്ടിച്ച് കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ അവൻ ഒരു പശുവിന് 5 പശുക്കളെയും ഒരു ആട്ടിന് 4 ആടിനെയും നൽകണം. 22:1. നിങ്ങൾ ഒരു പശുവിനെയോ ആടിനെയോ മോഷ്ടിച്ചിട്ടില്ലായിരിക്കാം, എന്നാൽ നിങ്ങൾ മറ്റ് പലതും മോഷ്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ വസ്ത്രം, സോപ്പ്, പഞ്ചസാര, ഭക്ഷണം, പണം, ആഭരണങ്ങൾ, ഉപകരണങ്ങൾ, കോഴികൾ, പഴങ്ങൾ, ഉരുളക്കിഴങ്ങ്, മതങ്ങകൾ, ഭക്ഷണ സാധനങ്ങൾ, ഉപകരണങ്ങൾ, സൈക്കിളുകൾ, കാറുകൾ, അല്ലെങ്കിൽ നിങ്ങളുടേതല്ലാത്ത എന്തും. ഒരുപക്ഷെ നിങ്ങൾ അത് ഉടമയിൽ നിന്ന് കടം വാങ്ങിയതാകാം. ഇനി ഒരിക്കലും അത് തിരികെ നൽകേണ്ടതില്ല. ഇതും മോഷണം പോലെ തന്നെ. നിങ്ങൾ ഫർണിച്ചർ, വസ്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണമടക്കാൻ ഉദ്ദേശിക്കാതെ വായ്പയിൽ വാങ്ങിയിരിക്കാം. ഇതും മോഷണത്തിന്റെ മറ്റൊരു വഴിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ധാരാളം വസ്തുക്കൾ ആരെങ്കിലും കൈവശം വയ്ക്കുന്നത് നിങ്ങൾ കണ്ടേക്കാം. നിങ്ങൾ അത് എടുത്താൽ അയാൾ അല്ലെങ്കിൽ അവൾ അത് നഷ്ടപ്പെടുത്തില്ലെന്ന് നിങ്ങൾ കരുതുന്നു. ദൈവമുമ്പാകെ ഇതും മോഷണവും പാപവുമാണ്. ഒരുപക്ഷേ ഒരു വിജാതിയൻ എന്ന നിലയിൽ നിങ്ങൾ ഒരു പരിച്ഛേദന സ്കൂളിൽ ആയിരുന്നിട്ട് മതങ്ങകൾ, ഭക്ഷണം അല്ലെങ്കിൽ ഒരു ആടിനെപ്പോലും മോഷ്ടിച്ചു. അത് തെറ്റായി കാണില്ല. എന്നിരുന്നാലും ദൈവം അതിനെ മോഷണം എന്ന് വിളിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ സ്വയം ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നു. എന്നിട്ടും നിങ്ങളുടേതല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ യജമാനനിൽ നിന്നോ യജമാനത്തിയിൽ നിന്നോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളിൽ നിന്നോ അപരിചിതരിൽ നിന്നോ നിങ്ങൾ നിരന്തരം എടുക്കുന്നു. യഥാർത്ഥ മൂല്യത്തിനപ്പുറമുള്ള വസ്തുക്കൾ വിൽക്കുന്നത് ആളുകളുടെ പോക്കറ്റിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ്. മോഷണത്തിന്റെ പല വഴികളും ഇവിടെ വിവരിക്കാൻ വളരെ സമയമെടുക്കും. മോഷ്ടിക്കരുത് എന്ന് ദൈവം പറഞ്ഞതായി അറിഞ്ഞാൽ മതി. മോഷ്ടിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കാണിക്കാൻ ചില തിരുവെഴുത്തുകൾ കൂടി ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ കള്ളം പറയുകയോ അരുത്. അവനെ കൊള്ളയടിക്കാൻ ആരെയും മുതലെടുക്കരുത്. നിങ്ങൾ കൂലിക്ക് എടുത്ത ഒരാളുടെ കൂലി ഒരു രാത്രി പോലും മുടങ്ങരുത്. ലേവ്യപുസ്തകം 19:11-13. യജമാനന്മാർ അവരുടെ ദാസന്മാർക്ക് കൂലി കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നത് മോഷ്ടിച്ച കുറ്റമാണ്. ഒന്നുകിൽ അവനെ വിൽക്കാനോ അടിമയായി സൂക്ഷിക്കാനോ ഒരാളെ തട്ടിക്കൊണ്ടുപോയാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. 21:16. 24:7. ജെറീക്കോ ആക്രമിക്കപ്പെടുമ്പോൾ നശിപ്പിക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞ വസ്തുക്കളിൽ നിന്ന് ഒരു ഇസ്രായേലിയനായ ആകാൻ മനോഹരമായ ഒരു മേലങ്കിയും വെള്ളിയും സ്വർണവും മോഷ്ടിച്ചു. ദൈവം തന്റെ പാപത്തിന് ഇസ്രായേൽ ഗോത്രത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുകയും മോഷ്ടിച്ചതിന് അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ആയിക്കെതിരായ യുദ്ധത്തിൽ അവർ തോറ്റു. അച്ഛനെ മോഷ്ടിച്ചതിന്റെ പാപം നിമിത്തം 36 പേർ കൊല്ലപ്പെട്ടു. ആകാന്റെ മോഷ്ടിച്ച പാപം കണ്ടുപിടിച്ചു. ഇസ്രായേൽ മുഴുവനും അവനെയും അവന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവന്റെ കഴുതകളെയും ആടുകളെയും അവനുള്ള സകലത്തെയും കല്ലെറിഞ്ഞു. അപ്പോൾ കർത്താവ് കോപിച്ചില്ല. 7:1. അബ്സലോം ഇസ്രായേൽ ജനതയുടെ ഹൃദയം കവർന്നു. അതോടൊപ്പം തന്റെ ദൈവഭക്തനായ പിതാവായ ദാവീദിൽ നിന്ന് രാജ്യം. എന്നാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. മുഖസ്തുതിയോ കൈക്കൂലിയോ മുഖേന ആളുകളുടെ ഹൃദയം മോഷ്ടിക്കുന്നത് പാപമാണ്, പണം നൽകില്ല. 2 സാമുവൽ 15 വാക്യം 6. മോഷ്ടിച്ച വെള്ളം കൂടുതൽ മധുരമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധാർമിക സ്ത്രീ പുരുഷന്മാരുടെ ഹൃദയം കവർന്നു. അവർ അവരെ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്നു. അതുപോലെ അന്യപുരുഷന്മാരുടെ ഭാര്യമാരെ മോഷ്ടിക്കുകയും വീടുകൾ തകർത്ത് ദുരിതവും വിധിയും സ്വയം വരുത്തുകയും ചെയ്യുന്ന അധാർമിക പുരുഷന്മാരുണ്ട്. സദൃശവാക്യങ്ങൾ 9 വാക്യങ്ങൾ 13 മുതൽ 18 വരെ. മോഷണം പലപ്പോഴും കൊലപാതകത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്നു. യിരെമ്യാവ് 7 വാക്യം 9. ഒരു കള്ളൻ വീട്ടിൽ അതിക്രമിച്ച് കയറി പിടിക്കപ്പെട്ട് കൊല്ലപ്പെടുകയാണെങ്കിൽ അവനെ കൊന്നവർ കൊലക്കുറ്റത്തിന് കുറ്റക്കാരല്ല. പുറപ്പാട് 22:2. ഈ ദേശത്ത് വസിക്കുന്ന ജനങ്ങൾക്കെതിരെ കർത്താവിന് ഒരു ആരോപണം ഉന്നയിക്കാനുണ്ട്. നാട്ടിൽ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ആളുകൾ എന്നെ അവരുടെ ദൈവമായി അംഗീകരിക്കുന്നില്ല. അവർ വാഗ്ദാനങ്ങൾ നൽകുകയും ലംഘിക്കുകയും ചെയ്യുന്നു. അവർ കള്ളം പറയുകയും കൊല്ലുകയും മോഷ്ടിക്കുകയും വ്യഭിചാരം ചെയ്യുകയും ചെയ്യുന്നു. ഹോസിയ 4:1-2. എല്ലാ കള്ളനും ദേശത്തുനിന്നു നീക്കം ചെയ്യപ്പെടും. യെഹെസ്കേൽ 5:3-4. പാപത്തിന് മോഷണം അതിന്റെ കൂലി കൊടുക്കുന്നു, മരണം. റോമർ 6:23. കഴിഞ്ഞ ആഴ്ച ഒരാൾ ആടിനെ മോഷ്ടിച്ചു. അതിനെ കൊന്ന് തന്റെ സൈക്കിളിന്റെ പുറകിൽ ഘടിപ്പിച്ച ഒരു സഞ്ചിയിലാക്കി. അയാൾ യാത്ര ചെയ്യുമ്പോൾ ആടിന്റെ കാലുകളിലൊന്ന് ബാഗിനുള്ളിലൂടെ സൈക്കിളിന്റെ ചക്രത്തിൽ കയറി. മോഷ്ടാവ് വീണ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ മോഷ്ടിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കാതെ കൊലപാതകികളായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ വർഷങ്ങളോളം മോഷ്ടിച്ചിട്ടുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ പാപം നിങ്ങളെ കണ്ടെത്തുമെന്ന് ഉറപ്പാക്കുക. യേശു പറഞ്ഞു, മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിയിലേക്ക് കൊണ്ടുവരും, മൂടിവെച്ചിരിക്കുന്നതെല്ലാം മറക്കപ്പെടും. മാർക്ക് 4:22. ദൈവത്തിന്റെ ദാനങ്ങളും അനുഗ്രഹങ്ങളും നാം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത്യാഗ്രഹം മോഷണത്തിലേക്ക് നയിക്കുന്നു. അത്യാഗ്രഹത്തെ വിഗ്രഹാരാധന എന്ന് വിളിക്കുന്നു, കാരണം അത് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നിന്ന് ഒരു ദൈവത്തെ സൃഷ്ടിക്കുന്നു. കൊലോസ്യർ 3:5. ദൈവം പറഞ്ഞു, മറ്റുള്ളവന്റെ ഭവനം മോഹിക്കരുത്. അവന്റെ ഭാര്യയെയോ അടിമകളെയോ കന്നുകാലികളെയോ കഴുകളെയോ അവന്റെ ഉടമസ്ഥതയിലുള്ള മറ്റെന്തെങ്കിലും ആഗ്രഹിക്കരുത്. പുറപ്പാട് 20:17. കൊലപാതകം, വ്യഭിചാരം, അഹങ്കാരം, വഞ്ചന എന്നിവക്കൊപ്പം അത്യാഗ്രഹവും മോഷണവും ഹൃദയത്തിൽ നിന്ന് പുറത്തുവരുമെന്ന് യേശു പറഞ്ഞു. മാർക്ക് 7:21-23. മോഷ്ടിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നും ശീലത്തിൽ നിന്നും മോചിതനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുക. അവന്റെ സ്നേഹവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുതിയതും ശുദ്ധവുമായ ഒരു ഹൃദയം അവൻ നിങ്ങൾക്ക് നൽകും. അവൻ നിങ്ങളെ മോഷ്ടിക്കുന്ന ശീലത്തിൽ നിന്ന് മോചിപ്പിക്കും. ഒരു വ്യക്തി ദൈവത്തെ വഞ്ചിക്കുന്നത് ശരിയാണോ? ഇസ്രായേലിയരുടെ വരുമാനത്തിന്റെ 1/10 തനിക്ക് നൽകാതെ വഞ്ചിച്ചതിന് ദൈവം അവരെ കുറ്റപ്പെടുത്തുന്നു. അവൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും മേൽ ഒരു ശാപമുണ്ട്, കാരണം രാജ്യം മുഴുവൻ എന്നെ വഞ്ചിക്കുന്നു. നിങ്ങളുടെ 10% ദൈവാലയത്തിൽ കൊണ്ടുവരുവിൻ. ഞാൻ സ്വർഗത്തിന്റെ ജാലകങ്ങൾ തുറന്ന് എല്ലാവിധ നന്മകളും നിങ്ങളുടെ മേൽ സമൃദ്ധമായി പകരും. ദയവായി വായിക്കുക മലാഖി 3:7-12. നമ്മുടെ വരുമാനത്തിന്റെ 1/10 നമ്മുടേതല്ല, ദൈവത്തിനുള്ളതാണ്. നാം ചെയ്ത കാര്യങ്ങളിൽ വിമ്പിളക്കി ദൈവമഹത്വം അപഹരിച്ചതിൽ കുറ്റക്കാരാകാതിരിക്കാനും നമുക്ക് ജാഗ്രതയുണ്ടാകാം. പ്രവൃത്തികൾ 12:21-21. റോമർ 13:8-10 നാം വായിക്കുന്നു, ആരോടും കടപ്പാടുണ്ടാകരുത്. നിങ്ങൾക്കുള്ള ഒരേയൊരു ബാധ്യത പരസ്പരം സ്നേഹിക്കുക എന്നതാണ്. വ്യഭിചാരം ചെയ്യരുത്, കൊലപാതകം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മറ്റൊരാൾക്കുള്ളത് ആഗ്രഹിക്കരുത്. നീ നിന്നെ സ്നേഹിക്കുന്നതുപോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവനോട് തെറ്റ് ചെയ്യില്ല. യേശു പറഞ്ഞു, ചോദിക്കുക, നിങ്ങൾക്കു ലഭിക്കും. അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തും. മുട്ടുക, നിങ്ങൾക്കായി വാതിൽ തുറക്കപ്പെടും. മത്തായി 7:7. അവന്റെ രാജ്യത്തെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക, അവൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ, ഭക്ഷണവും വസ്ത്രവും നൽകും. ലൂക്കോസ് 12:22-31. ഒരിക്കലും ജോലി ചെയ്തിട്ടില്ലെങ്കിലും തങ്ങളാൽ കഴിയുന്നതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന അനേകം പുരുഷന്മാരും സ്ത്രീകളും ഇന്ന് സത്യസന്ധരായ ക്രിസ്ത്യാനികളാണ്. അവർ തങ്ങളുടെ പാപങ്ങൾ ദൈവത്തോടും മനുഷ്യരോടും ഏറ്റുപറഞ്ഞു. അവർ മോഷ്ടിച്ച സാധനങ്ങൾ അവർക്ക് തിരികെ നൽകാൻ കഴിയുന്നിടത്ത് നൽകി. ദൈവം അവരോട് ക്ഷമിക്കുകയും അവർക്ക് പുതിയ ഹൃദയങ്ങളും പുതിയ ആത്മാവും നൽകുകയും ചെയ്തു, സത്യത്തിന്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പിശാചിന് ഒരു അവസരം നൽകരുത്. മോഷ്ടിച്ചിരുന്ന മനുഷ്യൻ മോഷണം നിർത്തി ജോലി തുടങ്ങണം. തനിക്കുവേണ്ടി സത്യസന്ധമായ ജീവിതം നയിക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും കഴിയണം. എഫെസ്യർ 4:27-28. യേശു നിങ്ങളുടെ ഹൃദയത്തിലും വീട്ടിലും വരട്ടെ. ഇനി മോഷ്ടിക്കേണ്ടതില്ല. അധിക നികുതി ചുമത്തി ജനങ്ങളുടെ പണം അപഹരിച്ച നികുതി പിരിവുകാരൻ സക്കായിയുടെ വീട്ടിൽ യേശു വന്നപ്പോൾ സക്കായി പറഞ്ഞു, ശ്രദ്ധിക്കൂ സർ, ഞാൻ എന്റെ സാധനങ്ങളുടെ പകുതി പാവപ്പെട്ടവർക്ക് നൽകും. ഞാൻ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നാലിരട്ടി തിരികെ നൽകും. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. ലൂക്കോസ് 19 വാക്യം 1-10 വരെ. അത്യാഗ്രഹവും മോഷണവും. മോഷണം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. മോഷ്ടിക്കുന്ന പാപത്തിൽ നിന്നും മോഷ്ടിക്കുന്ന ശീലത്തിൽ നിന്നും മോചിതനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് സമർപ്പിക്കുക. അവന്റെ സ്നേഹം നിറഞ്ഞ ഒരു പുതിയ ഹൃദയം അവൻ നിങ്ങൾക്ക് നൽകും. അവൻ നിങ്ങളെ സ്വതന്ത്രരാക്കും.